എന്നെ വീണ്ട രക്ഷകന്റെ സ്നേഹമാർക്കുരയ്ക്ക രക്തം ഈശൻ ചൊരിഞ്ഞന്റെ കടം നീട്ടിയല്ല പാടുമേ ജയഗീതം ആയുസിൻ നാളല്ല യേശുവിൻ മഹാസ്നേഹം എന്നുടേ നിത്യാനന്ദം.
നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ വീണ്ടെടുപ്പിനെ പറ്റിയും വീണ്ടും ജനനത്തെപ്പറ്റിയും ഒരു ശരീരമായി ആത്മീയ ഗ്രഹമായി ബിൽഡ് ചെയ്യപ്പെടുന്നതിനെ പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ ക്ലാസ്സുകൾ ഈ മൂന്ന് ക്ലാസ് കൊണ്ട് നിർത്തണമെന്നായിരുന്നു ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. വ്യക്തിപരമായിട്ടുള്ള വീണ്ടെടുപ്പ്, വീണ്ടും ജനനം, അതുകഴിഞ്ഞ് ദൈവസഭയെ ബിൽഡ് ചെയ്യപ്പെടുക എന്നുള്ള മൂന്ന് സബ്ജക്റ്റിൽ നിർത്താമെന്നാണ് ഞാൻ കരുതിയെങ്കിലും പിന്നീടത് ആ വിഷയം തന്നെ മുമ്പോട്ട് തുടരണമെന്നാണ് എനിക്കൊരു ലീഡിംഗ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ആ വിഷയം കണ്ടിന്യൂ ചെയ്യുക. നമ്മളൊരു 18 ക്ലാസ്സുകളോളമായി വ്യക്തിപരമായിട്ടുള്ള രക്ഷയെപ്പറ്റിയും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റിയും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റിയും ഒക്കെ വിശദമായിട്ട് സ്വതന്ത്രമാക്കുന്ന സത്യം എന്നുള്ളൊരു ബൈബിൾ സീരീസ് ആയിട്ട് നമ്മൾ എടുത്തു. അത് വ്യക്തിപരമായിട്ടുള്ള സാൽവേഷൻ, ഈ ഇൻഡിവിജ്വൽ വ്യക്തിയും യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധവുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ എടുത്തത്. എന്നാൽ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വിശുദ്ധനായി സ്വർഗത്തിലേക്ക് പോകുക അല്ലെങ്കിൽ വിശുദ്ധനായി ഇവിടെ ജീവിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പദ്ധതി. ആ വ്യക്തികളെ ഒരു സ്പിരിച്വൽ ബിൽഡിംഗായി കർത്താവിന് വസിക്കുന്ന ആത്മീയ ഗൃഹമായി ബിൽഡ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സുവിശേഷത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. എഫ് എസ് രേഖ പറയുന്നുണ്ട് ദൈവത്തിന്റെ അനാദി നിർണയം ദൈവത്തിന്റെ സഭയാണ്. അന്നേരം അത് കംപ്ലീറ്റ് ആയില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ പദ്ധതി, നമ്മൾ കർത്താവിന്റെ ഫുൾ ഗോസ്പൽ നമ്മൾ പ്രീച്ച് ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ആ വിഷയം അടുത്തതായിട്ട് ആ വിഷയത്തിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ജനനം എന്നതും വീണ്ടെടുപ്പ് എന്നുള്ളതും വ്യക്തിപരമാണ്, രക്ഷിക്കപ്പെടുക എന്നുള്ളത് വ്യക്തിപരമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ഇൻഡിവിജ്വൽ ജീവനുള്ള കല്ലായിട്ടുള്ള യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ ജീവൻ പ്രാപിക്കുന്നു. ആ ജീവൻ പ്രാപിച്ച കല്ലുകൾ ഒരു സ്പിരിച്വൽ ബിൽഡിംഗായി പണിയപ്പെടണം അല്ലെ. ജീവനുള്ള കല്ലുകളായി ജീവിക്കുകയല്ല, ഒരു സ്പിരിച്വൽ ബിൽഡിംഗായി പണിയപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഗോതമ്പ് മണികളായി ജീവനുള്ള ഗോതമ്പ് മണിയായ യേശു ക്രിസ്തു നിലത്ത് വീണ് ചത്ത് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ഉള്ളിൽ ജീവൻ തന്ന ജീവനുള്ള ഗോതമ്പ് മണികളായ നമ്മൾ ജീവനുള്ള ഗോതമ്പ് മണികളായി ജീവിക്കാനായിട്ടല്ല, അതിനു പകരം നമ്മളും യഥാർത്ഥത്തിൽ പൊടിഞ്ഞ് ഒരപ്പത്തിന്റെ ഭാഗമായി, ഒരു ദൈവസഭ എന്ന ഒരേ അപ്പത്തിന്റെ ഭാഗമായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൽ നിന്ന് ജീവൻ പ്രാപിച്ച, കർത്താവിന്റെ രക്തം ഉള്ളിൽ റിസീവ് ചെയ്ത് ജീവൻ പ്രാപിച്ച വ്യക്തികൾ, ഇല്ലെങ്കിൽ അവർ ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്, ആ അവയവങ്ങൾ ശരീരത്തിന്റെ അവയവങ്ങളായി ഒരു ശരീരത്തിന്റെ ഭാഗമായി തന്നെ ഒരു ഓർഗാനിസമായി വർക്ക് ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതെല്ലാം സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ടാണ് എഫ് എസ് ലേഖനം 2:22 22-ാമത്തെ വാക്യത്തിൽ ആത്മാവിനാൽ നിങ്ങളെ ഒരുമിച്ച് ചേർത്ത് പണിയപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം പത്രോസ് ലേഖനത്തിലും പറയാണ് നിങ്ങളെ ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. അന്നേരം ഒരു പണിയപ്പെടലാണ് നടക്കുന്നത്, ആ പണിയുന്നത് പരിശുദ്ധാത്മാവാണ്. അന്നേരം പരിശുദ്ധാത്മാവിനാലാണ് ഈ പണി നടക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ അവന്റെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയി ഒരു പണി നടക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിക്കൊരു ശരീരത്തിന്റെ ഭാഗമായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ആത്മാവിന്റെ പ്രവർത്തനത്തെ എപ്പോഴും എതിർക്കുന്ന ഒരു പവറുണ്ട്. ഗലാത്യലേഖനം 5:17 പറയുകയാണ് ജഡത്തിന്റെ ചിന്ത ആത്മാവിന്റെ ചിന്തയോട് ശത്രുത്വമായിരിക്കുന്നു. ആ വാക്കിന് വായിച്ചിട്ടുണ്ട്. അതായത് ഈ രണ്ടും കൂടി ഓപ്പോസിറ്റ് ആണ്. ഇപ്പോഴും ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായി. ഇന്നേരം ഒരു ദൈവസഭയായി, ഒരു ബിൽഡിംഗായി, ഒരു ബ്രെഡായി, ഒരു ബോഡിയായി പണിയപ്പെടാതിരിക്കാൻ വേണ്ടി ഒരുവനെ തടസ്സപ്പെടുന്ന, അല്ലെങ്കിൽ പണിയുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ആ പണിയെ തടസ്സപ്പെടുന്നത് എന്താണ്? എന്താണ്? ജഡമാണ്, സെൽഫാണ്, ഇൻഡിവിജ്വൽ വ്യക്തികളുടെ ജീവിതത്തിലെ. അപ്പോൾ ആ ജഡം ക്രൂശിക്കപ്പെടണം. നമ്മൾ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, അതാണ് വീണ്ടും ജനനത്തിൽ നടന്നത്. അപ്പോഴാണ് ഒരു വ്യക്തി ജീവനുള്ള കല്ലായി തീർന്നത്. ആ ജീവനുള്ള കല്ല് ദൈവസഭയായിട്ട് പണിയപ്പെടണമെങ്കിൽ ഈ ജഡം ക്രൂശിക്കപ്പെടണം. എന്നാൽ ഈ കല്ല് ചെത്തി വെടിപ്പാക്കപ്പെടണം. അന്നേരം ആത്മാവിന്റെ ഒരു പ്രവർത്തനം ഇൻഡിവിജ്വലി ഒരു വ്യക്തി ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്? ആ വ്യക്തി ദൈവസഭയുടെ ഭാഗമായി പണിയപ്പെടുക. ഇൻഡിവിജ്വലി ഒരു വ്യക്തി, ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യമേ ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് കറക്റ്റ് ചെയ്തിട്ട് ആ വ്യക്തിയെ വ്യക്തിപരമായിട്ട് ദൈവം പണിയുന്നു. അങ്ങനെ പണിയുമ്പോൾ അതിന്റെ ഏറ്റവും ആദ്യത്തെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാകുന്നത് ദൈവസഭയിലല്ല, അതാദ്യം ആ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാകുന്നത് ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണ്. അതിന്റെ അടുത്ത ലെവലിൽ ആ പണി നടക്കുകയാണ് എങ്കിൽ അത് ആ വ്യക്തിയുടെ കുടുംബത്തിൽ നടക്കും. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നായി ഒരു ശരീരം ആയിത്തീരും. അങ്ങനെ പണി നടക്കും. അങ്ങനെ ഒരു ശരീരമാകുന്ന വ്യക്തികൾ ദൈവസഭയിൽ വരുമ്പോൾ ദൈവത്തിന്റെ വചനം ദൈവസഭയിലും കൂടിയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ കൂടിയും ആ ദൈവസഭയിലെ സഭയിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പണിയപ്പെട്ട് ഒരു ബോഡിയായിത്തീരും. ഇത് അവസാനം ഇങ്ങേ അറ്റത്താണ് നടക്കുന്നത് അല്ലെ? ഇത് ആദ്യം തുടങ്ങുന്ന ഇൻഡിവിജ്വൽ ലൈഫിലാണ്, അത് തുടരുന്നത് കുടുംബത്തിലാണ്, അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ദൈവസഭയിൽ വരുന്നത്. ഈ പണി എവിടെയാണ് നടക്കാതിരിക്കുന്നത്? ആദ്യമേ തടസ്സപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഇൻഡിവിജ്വൽ ലൈഫിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഈ പണി ആദ്യം തന്നെ തടസ്സപ്പെടും. അപ്പോൾ ജഡം എപ്പോഴും ഇതിനെതിരെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും. ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ ദൈവ ഇഷ്ടത്തിന് എതിരെ നിൽക്കും. നിര സ്വന്തം പ്ലാനുകളും സ്വന്തം പദ്ധതികളും അനുസരിച്ചിട്ട് മുമ്പോട്ട് ജഡാഭിലാഷത്തിൽ, ലോക സ്നേഹത്തിൽ, ഉയരത്തിലുള്ളത് ചിന്തിക്കാതെ ഭൂമിയിലുള്ളത് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനിൽ വ്യക്തിപരമായിട്ട് ഈ പണി നടക്കുകയില്ല, ക്രൂശിന്റെ വർക്ക് നടക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയുടെ കുടുംബത്തിലും ഈ വർക്ക് നടക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവസഭയിലും ആ വർക്ക് നടക്കുകയില്ല. അന്നേരം ഞാൻ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എന്തായി തീരാനായിട്ട് കഴിയത്തില്ല? അവർക്കൊരു ദൈവസഭയുടെ ഭാഗമായി പണിയപ്പെടാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഈ വ്യക്തികൾക്ക് റിലീജിയസ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനായിട്ട് കഴിയും, റിലീജിയസ് ആവാനായിട്ട് കഴിയും, പെർഫോം ചെയ്യാനായിട്ട് കഴിയും, ആക്ടിവിറ്റീസ് പ്രകടിപ്പിക്കാനായിട്ട് കഴിയും, വേണമെങ്കിൽ പാട്ട് പാടാനായിട്ട് കഴിയും, വേണമെങ്കിൽ പ്രസംഗിക്കാനായിട്ട് കഴിയും. ഇതൊക്കെ കഴിവുകളാണ്, മനുഷ്യൻ ഇൻബോൺ ടാലൻസുകളുണ്ട്. ഈ ടാലൻസുകൾ ദൈവസഭയ്ക്ക് പ്രയോജനം ഉണ്ടാവുകയില്ല, ഒരു പ്രയോജനമില്ല. അൺലെസ് ആ വ്യക്തിയിൽ ക്രൂശിന്റെ വർക്ക് നടന്ന് ആ വ്യക്തി ദൈവസഭയായി പണിയപ്പെടുന്നില്ല എങ്കിൽ ഈ ടാലൻസുകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെയുള്ളവർ ആ ടാലൻസ് സഭയിൽ പ്രയോഗിക്കുന്നത് ഞാനതിനെതിരാണ് വ്യക്തിപരമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിൽ ടാലന്റുകൾ ഉപയോഗിക്കപ്പെടാം ക്രൂശിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളുടെ ജീവിതം, അല്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വ്യക്തിപരമായി ക്രൂശ് എടുക്കാത്തൊരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിലെ കഴിവുകളുടെ പ്രദർശനമല്ല ദൈവസഭയിൽ നടക്കുന്നത്. മറിച്ച് ഒരു ദൈവസഭയായി ഒരു വ്യക്തി പണിയപ്പെടുമ്പോൾ ആ വ്യക്തിയിൽ നിന്നുള്ള ആത്മാവിന്റെ പ്രദർശനമാണ് ദൈവസഭയിൽ നടക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞത് തിരിച്ചുവരട്ടെ, അപ്പോൾ ഇൻഡിവിജ്വൽ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ ക്രൂശെടുക്കുന്നില്ല, അപ്പോൾ ദൈവസഭ ഇൻഡിവിജ്വൽ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്നു, അപ്പോൾ പിന്നെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നു. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നാവുന്നില്ല, ഭാര്യ റിബല്ലി ചെയ്യുന്നു, ഭർത്താവ് കർത്താവിന്റെ കർത്തൃത്വത്തിന് കീഴടങ്ങി
ഒരു തലയായിട്ട് വർക്ക് ചെയ്യുന്നപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികൾ ദൈവസഭയിലേക്ക് വരുമ്പോൾ ദൈവസഭയിലും ഇങ്ങനെയുള്ളവർ ഒരു പ്രശ്നക്കാരായിത്തീരും. അങ്ങനെ അവർ ദൈവസഭയിലെ പണിയപ്പെടാത്ത കല്ലുകളായി ദൈവസഭയിൽ നിൽക്കുന്നു, ഇല്ലെങ്കിൽ പൊടിഞ്ഞു ചേരാത്ത ഗോതമ്പ് മണികളായി. ഒരു ശരീരം പോലെ തലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്ത അവയവങ്ങളായി ദൈവസഭയിലും ഇവർ പ്രശ്നക്കാരായിത്തീരും. അങ്ങനെയുള്ളവർ ഒരു ശരീരമായി പണിയപ്പെടത്തില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ദൈവസഭയിൽ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അന്നേരം ഞാൻ പറഞ്ഞു, ഇതിന്റെ റൂട്ട് പ്രോബ്ലം അഡ്രസ് ചെയ്യപ്പെടേണ്ടത് എവിടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ചിലപ്പോൾ സഭയിലായിരിക്കും ഇത് അഡ്രസ് ചെയ്യുന്നത്, അത് പക്ഷേ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലാണ്. ഇത് പുറത്തു വരുമ്പോഴാണ് നമുക്ക് ഡയറക്ട്ലി കറക്ഷൻസ് ഒക്കെ വേണ്ടി വരുന്നത്. എന്നാൽ ഒരു വ്യക്തി ഇൻഡിവിജ്വലി ക്രൂശ് എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് വരികയില്ല. അതിനു മുമ്പ് തന്നെ ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വർക്ക് നടത്തിയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നങ്ങളുടെ റൂട്ട് എപ്പോഴും ക്രൂശിക്കപ്പെടാത്ത ജഡമാണ്, ക്രൂശിക്കപ്പെടാത്ത വ്യക്തിയാണ്. എന്നാൽ ദൈവസഭയിൽ വരുമ്പോൾ ദൈവവചനം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്യും. യഥാർത്ഥ ദൈവവചനം പ്രസംഗിക്കുമ്പോഴത്തെ ഈ പ്രശ്നമുള്ളൂ. യഥാർത്ഥമായ ദൈവവചനം പ്രസംഗിക്കപ്പെടുമ്പോൾ അഭിപ്രായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ചയിലുള്ള വാളുപോലെ ഹൃദയങ്ങളിലേക്ക് കടന്നു നിന്ന് അവരുടെ ചിന്തകളെയും വിചാരങ്ങളെയും ഒക്കെ ഡിവൈഡ് ചെയ്ത് എക്സ്പോസ് ചെയ്യും. അതാണ് അടുത്ത വാക്കത്തിൽ പറഞ്ഞാൽ അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നതായിട്ടൊന്നുമില്ല, സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നു പോകും. നേരെ ദൈവത്തിന്റെ വചനം യഥാർത്ഥ ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് ഈ ജഡീകരെ എക്സ്പോസ് ചെയ്യും. മാനസാന്തരപ്പെടുന്ന ആദ്യത്തെ വർക്കുകൾ നടക്കാത്തപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒന്നുകിൽ അതിന് ദൈവം അത് ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കാരണം അത് അവർ കറക്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്, മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ദൈവവചനം യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന ദൈവസഭകളിൽ, ദൈവവചനം യഥാർത്ഥത്തിൽ സംസാരിക്കുന്നിടത്ത് രണ്ട് വർക്കുകൾ നടക്കും. ഒന്നുകിൽ മാനസാന്തരം നടക്കും, ദൈവത്തിന്റെ വചനം കടന്നില്ല നടത്തും, ഇല്ലെങ്കിൽ ഈ ദൈവവചനത്തോടുള്ള ഒരു റിബല്യൻ നടക്കും. ജഡത്തിന്റെ വർക്ക് എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ വർക്കിനെതിരാണ്. അന്നേരം ആ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ശ്രദ്ധിച്ചാഹിക്കാതിരിക്കുന്നവരെ എനിക്ക് മനക്കാണും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ദൈവത്തിന്റെ വചനം ഒന്നുകിൽ ആ വ്യക്തിയെ ബ്രേക്ക് ചെയ്യും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കും, അപ്പോൾ അവിടെ മാനസാന്തരം ഉണ്ടാവും. ഇല്ലെങ്കിൽ അതിനോട് റിബല്യ ചെയ്യുന്ന വ്യക്തികൾ അതിനെതിരെ റിബല്യ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ ദൈവവചനം സംസാരിക്കുന്നിടത്ത് ഈ രണ്ട് വർക്കും നടക്കും. യഥാർത്ഥ ദൈവവചനം സംസാരിച്ചില്ലെങ്കിൽ ഈ രണ്ട് വർക്കും നടക്കുകയില്ല, സഭ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് പോകും. അതായത് സന്തോഷമായി കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സഭ നല്ല സഭയല്ല. ദൈവവചന പ്രകാരം, ദൈവവചന പ്രകാരമുള്ള കറക്ഷനും ദൈവവചന പ്രകാരമുള്ള മാനസാന്തരവും ഇനി ചിലപ്പോൾ ദൈവവചനത്തോടുള്ള റിബല്യൻ അതിന്റെ എതിരായിട്ടുണ്ടാവുകയും ചെയ്യുമ്പോൾ അത് ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നു എന്നുള്ള എന്റെ ലക്ഷണമാണ്. ഇതെല്ലായിടത്തും നടക്കും, കർത്താവ് പ്രസംഗിച്ചപ്പോഴും നടന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലർ അവിടെ നിന്ന് തന്നെ റിബല്യ ചെയ്യും, ചിലർ സഭ വിട്ടുപോകും. അപ്പോൾ പണിയപ്പെടാൻ തയ്യാറല്ലാത്ത കല്ലുകൾ ഒന്നുകിൽ അവിടെ തന്നെ നിന്ന് ഹോൾ പണിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് വിട്ടുപോകും. അങ്ങനെ കറക്ഷനെ യീൽഡ് ചെയ്യാതെ, ഞാൻ പറഞ്ഞിരിക്കുന്നത് ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ടാണ്, യഥാർത്ഥ രീതിയിലുള്ള ദൈവാത്മാവ് കറക്റ്റ് ചെയ്യുന്ന കറക്ഷൻ യീൽഡ് ചെയ്യാതെ ഒരു വ്യക്തി ഒരു പണിയുടെ ഭാഗമായി തീരാൻ തയ്യാറല്ലാതെ ആ വ്യക്തി വിട്ടുപോയാൽ, മാറിപ്പോയാൽ ആ വ്യക്തിക്ക് ഒരിടത്തും ഒരു ബിൽഡിങ്ങിന്റെ പണിയായി തീരാനായിട്ട് കഴിയുകയില്ല. അതൊരു തെറ്റായ ചിന്തയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലർക്കും സഭകൾ വിട്ടു മാ പോകാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്തിനു വേണ്ടിയിട്ടുണ്ടെന്നുള്ളതാണ്, എന്തുകൊണ്ട് എന്നുള്ളതാണ്. ഒരു കറക്ഷന് യീൽഡ് ചെയ്യപ്പെടാൻ തയ്യാറല്ലാതെ റിബല്യനായി, റിബല്യന്റെ ഭാഗമായി ഒരു പണിയിൽ നിന്ന്, ഒരു ദൈവസഭയിൽ നിന്ന് പുറത്തു പോകുന്ന ഏതൊരു വ്യക്തിക്കും ഒരു സഭയുടെയും ഭാഗമാകാനായിട്ട് കഴിയത്തില്ല, ഒരിടത്തും ആ വ്യക്തിക്ക് പണിയപ്പെടാനായിട്ട് കഴിയത്തില്ല. ആ വ്യക്തികൾക്ക് അവിടെയും പോയി ചിലപ്പോൾ ചില പ്രകടനങ്ങളൊക്കെ നടത്താനായിട്ട് കഴിയും അല്ലേ. പലരും മഹേന്ന് പറഞ്ഞിട്ടുണ്ട്, പലരും എന്നിടത്തു നിന്ന് പോയി വേറൊരിടത്ത് നിന്ന് ഭയങ്കര പ്രവർത്തനമെന്ന് പറയാം. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, കാരണം എനിക്കറിയാം ഒരു കറക്ഷൻ ദൈവസഭയായി പണിയപ്പെടാൻ തയ്യാറാൽ കഴിയാത്ത ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിന് യീൽഡ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയുടെ പെർഫോമൻസ് ദൈവം അംഗീകരിക്കുന്നില്ല. അത് പരീശന്മാരുടെ പ്രവർത്തനം, പരീശന്മാരെ പറ്റി പറഞ്ഞുള്ള അവർ കടലും കരയും കടന്നുപോയി സുവിശേഷകരൊക്കെ ചെയ്യുന്നു പറഞ്ഞിരിക്കും. പ്രശ്നം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, അവർ യഥാർത്ഥത്തിൽ ക്രൂശന്റെ വർക്ക് അവരുടെ ജീവിതത്തിൽ നടന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ജനറൽ കാര്യങ്ങൾ പറയുകയാണ് നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ പെർഫോമൻസുകളൊക്കെ കാണുമ്പോൾ ചിലർ പോയവർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോഴൊന്നും വലിയ കാര്യമൊന്നുമില്ല. യഥാർത്ഥത്തിലുള്ള ക്രൂശിന്റെ വർക്ക് നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞത് കർത്താവ് പ്രസംഗിച്ചപ്പോൾ ഇതേ കാര്യങ്ങൾ നടന്നിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന്റെ 66-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചാണ്. നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ ചിന്തിച്ചപ്പോൾ യോഹന്നാൻ 6:66 ആ കോണ്ടക്സ്റ്റ് തുടങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പുരുഷാരം കർത്താവിന്റെ വചനം കേൾക്കാൻ വരികയും അവർ അപ്പം തിന്ന് തൃപ്തരാവുകയും ജീവനുള്ള അപ്പം ഞങ്ങൾക്ക് വേണമെന്ന് ഇവർ അപേക്ഷിക്കുകയും അവർ കർത്താവ് യഥാർത്ഥത്തിലുള്ള ക്രൂശിന്റെ വഴി ജീവന്റെ വഴി ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ അവളായിരുന്നു അവരുടെ റെസ്പോൺസ് ആണ്. യോഹന്നാൻ 6:66 അന്നുമുതൽ. ഈ അന്നുമുതൽ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് അന്നു മുതലാണ് കർത്താവ് ഈ കാര്യം പറഞ്ഞു തുടങ്ങിയതാണ് അതിന്റെ മുകളിൽ. ഇതേപോലെ തന്നെ കർത്താവ് വേറൊരിടത്തും പറയുന്നുണ്ട് അന്നു മുതൽ മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടണം എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ തന്നെ ഒപ്പോസിഷൻ തുടങ്ങി, പത്രോസ് എതിർത്തു. നേരെ ക്രൂശിന്റെ വചനം യഥാർത്ഥത്തിൽ പ്രസംഗിക്കുന്നിടത്ത് പലരും മാനസാന്തരപ്പെടും. ഇവിടെ 12 പേരെ അവിടെ ശേഷിച്ചു. അവർ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് എന്ന് കരുതി പറഞ്ഞ് അവിടെ തന്നെ തുടർന്നു. ബാക്കി എല്ലാവരും വിട്ടുപോയി. ഈ വിട്ടുപോയവരുടെ കർത്താവ് എക്സ്പ്ലനേഷൻ കൊടുത്തില്ല, തിരിച്ചു വിളിച്ചില്ല, അവരുടെ പുറകെ പോയില്ല. നമ്മൾ മനസ്സിലാക്കണം കർത്താവിന്റെ മിനിസ്ട്രിയുടെ അവസാനത്തേക്ക് എത്തുകയാണ് അല്ലേ. ഒരു മിനിസ്ട്രിയുടെ സക്സസ് എങ്ങനെയാണ് ആൾക്കാർ തിരിച്ചറിയുന്നത്? ഞാനൊരു 10 വർഷം സുവിശേഷവേല നടത്തി, ഇല്ലെങ്കിൽ പ്രസംഗം ചർച്ച നടത്തി. തുടങ്ങിയപ്പം ഒരു 200 പേരുണ്ടായിരുന്നു, 10 വർഷം കഴിഞ്ഞപ്പം അത് 20 പേരായി. സക്സസ് ആണോ ഫെയിലിയർ ആണോ? സക്സസ് ആണോ ഫെയിലിയർ ആണോ അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷെ ഇവിടെ ഇത് അതേപോലെ ഏകദേശം ഇതുപോലെ നടന്നത്. പ്രസംഗമൊക്കെ തുടങ്ങിയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രസംഗം തീരാറായപ്പോഴത്തേക്കും ഒരുപാട് ശിഷ്യന്മാരാണ് വിട്ടുപോയത്. എന്റെ കർത്താവ് കുറെയാണ്, നിങ്ങൾക്ക് കൂടെ പോണോ, പോണേ പോകാം. ഇനി ബാക്കി ഇനി ഒരാളെ ഉള്ളെങ്കിൽ 2 പേരെയുള്ളെങ്കിലും മെസ്സേജ് വിൽ കണ്ടിന്യൂ ദ സെയിം. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ദൈവസഭയുടെ പണിയെ ബാധിക്കുന്നതല്ല, ആൾക്കാർ വിട്ടുപോകുന്നോ നിൽക്കുന്നതോ എന്നുള്ളത്. ക്രൂശിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടുപെട്ടുകൊണ്ടേയിരിക്കും. മാനസാന്തരപ്പെടുന്നവർ മാനസാന്തരപ്പെടും, അവർ ഒരു ശരീരത്തിന്റെ ഭാഗമായി പണിയപ്പെടും. അല്ലാത്തവർ ചിലപ്പോൾ റിബെല് ചെയ്യും, ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാക്കും, ചിലപ്പോൾ വിട്ടുപോകും. ബട്ട് ദ വേർഡ് ഓഫ് ക്രോസ് വിൽ കണ്ടിന്യൂ പ്രീച്ചിങ്. ക്രൂശിന്റെ വചനം പലർക്കും ഇടർച്ചയാകും, ചിലർക്ക് പോഷത്വമാകും. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ആ ജീവനും ശക്തിയുമായി തീരും. അവർ ദൈവസഭയുടെ ഭാഗമായി തീരും, ഒരു ഹോൾ ബോഡിയുടെ ഭാഗമായി തീരും. ഞാൻ ബോഡിയുടെ ഭാഗമെന്ന് പറഞ്ഞിരിക്കുന്ന വന്നിരിക്കുന്ന എല്ലാവരും അങ്ങനെ ആവുകയില്ല. ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഇരിക്കുന്ന എല്ലാവരും ജീവനുള്ള ദൈവസഭയുടെ ബിൽഡിംഗ് എന്ന് പറയുന്ന ആത്മീയ ഗൃഹത്തിന്റെ ഭാഗമായി പണിയപ്പെടുകയില്ല. അത് പണിയപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ മാത്രം. കഴിഞ്ഞ ആഴ്ച കിട്ടും, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുടെ ജീവിതത്തിലാണ്. അങ്ങനെ വരുന്ന വ്യക്തികൾ ഒരു ദൈവസഭയായി പണിയപ്പെടും. അന്നേരം ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച. അന്നേരം കർത്താവിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് ദൈവസഭയായി ഒരു ശരീരമായി തലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ബോഡിയായി ഫങ്ഷൻ ചെയ്യുന്ന ഓർഗാനിസമാണ്, ബോഡി ഓർഗാനിസമാണ്. ആ ദൈവസഭയിലാണ് കർത്താവിന്റെ യഥാർത്ഥമുള്ള മഹത്വം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. നമ്മൾക്ക് വായിച്ച വാക്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പത്രോസിന്റെ ലേഖനമായിരുന്നു നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. 1 പത്രോസ് അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിച്ചു വന്നു. അത് തുടർന്ന് അവിടെ നമ്മൾ വീണ്ടെടുപ്പ് നമ്മൾ ചിന്തിച്ചു, വീണ്ടും ജനനം ചിന്തിച്ചു. ജീവനുള്ള കല്ലായ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ജീവൻ പ്രാപിച്ച് ഒരാത്മീയ ഗൃഹമായി പണിയപ്പെടുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. 3-ാമത്തെ വാക്യം 2:3 1 പത്രോസ് അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഓക്കെ മതി. അത് ഞാൻ പറഞ്ഞു, മലയാളത്തിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ചൊരു വാക്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ രണ്ട് പണികളെപ്പറ്റി പറയുക, രണ്ട് പണികൾ. ഒന്ന്, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിച്ച് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഒരു ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്ന വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തതായി വേറൊരു പണിയപ്പെടലിനെ പറ്റി പറയാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആത്മീയ യാഗം കഴിക്കുവാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. രണ്ട് പണികൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന് ആത്മീയ ഗൃഹമായിട്ടുള്ള പണിയപ്പെടൽ, ഒന്ന് പുരോഹിത വർഗമായിട്ടുള്ള പണിയപ്പെടൽ. ഒന്ന് ഒരു സഭയുടെ ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ നടക്കുന്ന വർക്കും, രണ്ട് നമ്മൾ ചെയ്യുന്ന സർവീസും. ഇതിന്റെ എല്ലാം അടിസ്ഥാനം ക്രൂശിന്റെ വർക്കാണ്. അല്ലെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വേറൊരു കാര്യം പറഞ്ഞിരുന്നു. രണ്ട് കോരിന്ത്യർ അതിന്റെ 12:12 ഇതേപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. ദൈവസഭയായി ഒരു വ്യക്തി ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുന്ന എങ്ങനെയാണ്? ഒന്ന് കോരിന്ത്യർ അതിന്റെ 12:13 വാക്യം, 12:13 വാക്യം. അന്നൊരു ശരീരം ഒന്നും അതിന്റെ അവയവും പലതും ആയിരിക്കുന്ന പോലെയാണ് ദൈവസഭയാകുന്നാണ് എന്ന് പറഞ്ഞിട്ട്, ആ ശരീരത്തിലേക്ക് ഒരു വ്യക്തി എങ്ങനെയാണ് ആ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നത് എന്നുള്ളത് രണ്ട് രീതിയിൽ പറയാണ്. യഹൂദനോ യവരോ ദാസരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഏക ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒന്ന്, നമ്മൾ ആത്മാവിനെ പാനം ചെയ്യും. പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടായി നാം ജീവനുള്ള ഒരു അവയവമായി മാറും, ഇല്ലെങ്കിൽ ജീവനുള്ള കല്ലായി മാറും. അടുത്തതായി ഈ അവയവത്തെ ദൈവം ചെയ്യുന്ന രണ്ടാമത്തെ വർക്കാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്നു. രണ്ട്, പരിശുദ്ധാത്മാവിനാൽ ബൈ ദ ഹോളി സ്പിരിറ്റ് ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി. പരിശുദ്ധാത്മാവിനാൽ ഈ അവയവത്തെ ഒരു ശരീരത്തിലേക്ക് ബാപ്റ്റൈസ് ചെയ്യുന്നു. ശരീരത്തിലേക്ക് ബാപ്റ്റൈസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിലേക്ക് ചേർക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യുന്നു. രണ്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. അതുപോലെ തന്നെ അതിന്റെ കൂടെ വേറൊരു വർക്ക് നടക്കുന്നുണ്ട്. രണ്ട് കോരിന്ത്യർ അതിന്റെ 1:21 വാക്യം. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുമിച്ച് നടക്കുന്ന ഒരു കാര്യമാണ്. ഞാനിതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകാനായിട്ട് എനിക്ക് സമയമില്ല. അപ്പോൾ തന്നെ ദൈവം ചെയ്യുന്നൊരു കാര്യമാണ്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നു, നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന ആചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുവരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അടുത്ത സെയിം ടൈമിൽ അളക്കുന്ന വേറൊരു വർക്കാണ്. എന്താണ്? നമ്മളെ അഭിഷേകം ചെയ്യാനുള്ളത്. എന്തായിട്ടാണ് അഭിഷേകം ചെയ്യുന്നത്? അഭിഷേകം ചെയ്യുന്നത് ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. പഴയ നിയമത്തിലെപ്പോഴും ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ആണ്. രാജകീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, പൗരോഹിത്യ ശുശ്രൂഷ, ഇപ്പൊ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്യുന്നത്. രാജകീയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് അഭിഷേകം ചെയ്യുന്നത്. അന്നേരം ഒരു വ്യക്തി ദൈവസഭ, ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ വന്ന് അവന്റെ അവയവമായി തീരുകയും അവനെ, അവനൊരു യേശുക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് അവനെ ചേർക്കുകയും ചെയ്യുന്നതോടുകൂടി ആ വ്യക്തിക്ക് ദൈവം അവനെ അഭിഷേകം ചെയ്യുകയും കൂടി ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. ആ ശുശ്രൂഷ എന്താണ് എന്നുള്ളതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നിങ്ങളെ ആത്മാവിൽ ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു, അതോടൊപ്പം തന്നെ ഒരു പുരോഹിത വർഗമായി പണിയപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പുരോഹിത വർഗമായിട്ട് പണിയപ്പെടുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടിട്ട് വായിച്ചേ? ആ ദൈവത്തിന് പ്രസാദമുള്ള സ്പിരിച്വൽ സാക്രിഫൈസ്, ആത്മീയ യാഗം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുരോഹിത വർഗമായി പണിയപ്പെടുന്നു. അന്നേരം ദൈവസഭയുടെ, ആദിമ ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചിങ്ങുകളിൽ ഒന്നായിരുന്നു വിശ്വാസികളുടെ പൗരോഹിത്യം. പുതിയ നിയമത്തിൽ പൗരോഹിത്യമില്ല എന്ന് ചിലർ പറയാറുണ്ട്. പുതിയ നിയമത്തിൽ പൗരോഹിത്യമുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്നത് പുതിയ നിയമത്തിൽ പൗരോഹിത്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു വ്യത്യാസമുണ്ട് പഴയ നിയമ പൗരോഹിത്യം പുതിയ നിയമ പൗരോഹിത്യം തമ്മിൽ. എന്താണ് പഴയ നിയമ പൗരോഹിത്യം പുതിയ നിയമ പൗരോഹിത്യം തമ്മിലുള്ള വ്യത്യാസം? പൗരോഹിത്യം ഇല്ലാന്ന് പറയാൻ തെറ്റാണ്, കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൗരോഹിതന്മാരാണ്. എന്താണ് പഴയ നിയമ പൗരോഹിത്യവും പുതിയ നിയമ പൗരോഹിത്യം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ ഒരു ലേവ്യ ക്രമപ്രകാരം ആ ജഡീകമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരിക നിയമമനുസരിച്ചിട്ട് ഇലക്റ്റഡാവുന്ന ഒരു മഹാപുരോഹിതൻ, അവന്റെ കീഴിൽ പുരോഹിതന്മാർ, പിന്നെ ഉള്ള വ്യക്തികൾ സാധാരണ ജനം. ഇങ്ങനെ ഒരു ഡിവിഷനായിരുന്നു പഴയ നിയമത്തിലുണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ മുഴുവൻ മാറുകയാണ്. പൗരോഹിത്യം മാറുന്നൊന്നുമില്ല, പൗരോഹിത്യന്റെ ഓർഡർ മാറുകയാണ്. എങ്ങനെയാണ് ഓർഡർ മാറുന്നത്? വേറൊരു പുരോഹിതൻ വരികയാണ്, വേറൊരു മഹാപുരോഹിതൻ വരികയാണ്. ആ പുരോഹിതൻ പുരോഹിതനായതിന്റെ ഓർഡർ വ്യത്യാസമാണ്. അത് ശാരീരികമായിട്ടുള്ള നിയമത്തിലല്ല, ശാരീരിക വംശാവലിയിലല്ല. എങ്ങനെയാണ് ആ പുരോഹിതൻ പുരോഹിതനായത്? എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? എന്താണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ വരികയാണ്. എങ്ങനെയാണ് ആ പുരോഹിതൻ പുരോഹിതനായിട്ട് ആയിത്തീരുന്നത്? അതിന്റെ ഓർഡർ എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് അറിയാമോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമത്തിൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തു മഹാപുരോഹിതനായത്? എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, അവിടെ പറയുകയാണ് ജഡപ്രകാരമുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ വാക്യം ഒന്ന് വായിച്ചു. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല. ആ പറഞ്ഞിരിക്കുന്ന ലെവറ്റിക്കൽ പ്രീസ്റ്റൂട്ടന്റ് ഓർഡറിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ജഡശാരീരികമായിട്ടുള്ള ജനനം വഴി ജഡസംബന്ധമായിട്ടുള്ള ഒരു ഓർഡറിലാണ് ലെവറ്റിക്കൽ പ്രീസ്റ്റൂട്ട് ലേവ്യ പുരോഹിത്യം നിലനിന്നിരുന്നതെങ്കിൽ ജഡസംബന്ധമായിട്ടുള്ള കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിന് ക്രമപ്രകാരമായി ഒരുവൻ വരും. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനം ഒരു അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാലാണ് യേശുക്രിസ്തു പുരോഹിതനായത്. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ഉറപ്പിച്ചത്. യേശുക്രിസ്തു പുരോഹിതനായിരുന്നു എല്ലാ കാലത്തും, എന്നാൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം കൺഫേം ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാലാണ്. ആ ജീവന്റെ ശക്തിയാൽ യേശുക്രിസ്തു മരണത്തിൽ ഉയർത്തെഴുന്നേറ്റുവെന്നാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞത്. അപ്പോൾ പുതിയ നിയമ പുരോഹിതന്മാരുടെ പുരോഹിത്യത്തിന്റെ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? എന്താണ് അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തി തന്നെ. എന്നിട്ട് ഇതേ ക്രമത്തിലാണ് ഒരുവൻ പുരോഹിതനാവുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ വരികയും അവനെ വീണ്ടും ജനിപ്പിക്കുകയും അവനെ ഒരു ശരീരത്തിന്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ ഈ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതത്തിന്റെ ഭാഗമായിരിക്കും. അന്നേരം പുതിയ നിയമത്തിൽ പൗരോഹിത്യമുണ്ട്, വ്യത്യാസം വന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഒരു മഹാപുരോഹിതനും ബാക്കിയുള്ള എല്ലാവരും പുരോഹിതനാണോ, അതോ ഒരു മഹാപുരോഹിതനും പിന്നെ 2-3 പുരോഹിതന്മാരും ബാക്കി കാഴ്ചക്കാരും കേൾവിക്കാരും അങ്ങനെയാണോ? അങ്ങനെയല്ല. അങ്ങനെ അല്ലായിരുന്നു ആദിമസഭ. ആദിമസഭയുടെ ദൈവസഭയുടെ സ്ട്രക്ചർ, എല്ലാവരും പുരോഹിതന്മാരായിരുന്നു, എല്ലാവരും ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിരുന്നു. പുരോഹിതന്മാർ കേട്ടോണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അന്നേരം പുരോഹിതൻ വിശ്വാസി എന്നുള്ള ആ വിടവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്ക് മാറ്റപ്പെടുകയാണ്. ഈ ദൈവീക സത്യങ്ങൾ പിന്നീട് കാലാകാലങ്ങളിൽ മറഞ്ഞുപോയി. അന്നേരം ഞാൻ എന്റെ ചരിത്രത്തിലേക്കൊന്നും പോകാനായിട്ട് എനിക്ക് സമയമില്ല. ഞാൻ ദൈവനം പറയുമ്പോൾ സാധാരണ ഇങ്ങനെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒന്നും പറയാതെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. പലരോട് ചോദിക്കാറുണ്ട് ഈ ബൈബിളിലെ കാര്യം മാത്രം പറയുന്നതാണ് ബാക്കി കാര്യങ്ങൾ പറയാത്തത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ദൈവനം പറയാനേ സമയമുള്ളൂ സാധാരണ എങ്കിലും ഞാൻ ചില ചരിത്രങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കാം. അന്നേരം 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉപദേശം തന്നെയായിരുന്നു വിശ്വാസികളുടെ പൗരോഹിത്യം. വിശ്വാസികളുടെ പൗരോഹിത്യം, അന്നേരം ഒരു തല, ബാക്കിയുള്ളവയെല്ലാം അവയവങ്ങൾ. ഒരു തലവൻ, ബാക്കിയുള്ളവരെല്ലാം സഹോദരന്മാർ. അതാണ് യേശുക്രിസ് പറഞ്ഞത്, നിങ്ങൾ ആരും ലീഡർ എന്ന പേരെടുക്കരുത്, നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ. ക്രിസ്തു തന്നെ നിങ്ങളുടെ നായകൻ. എന്നൊരു ഒരു തല, ബാക്കിയുള്ള എല്ലാവരും അവയവങ്ങൾ. ഒരു തലവൻ, ബാക്കിയുള്ളവരെല്ലാവരും സഹോദരങ്ങൾ. ഒരു മൂലക്കല്ല്, ബാക്കിയുള്ളവരെല്ലാം അതിനോട് ചേർന്ന് പണിയപ്പെടുന്ന കല്ലുകൾ. ഇങ്ങനെയായിരുന്നു ഒരു മഹാപുരോഹിതൻ ബാക്കിയുള്ളവരെല്ലാം ആത്മീക ശുശ്രൂഷ കഴിക്കുന്ന പുരോഹിതന്മാർ എന്നുള്ളവയായിരുന്നു. ഇതായിരുന്നു ആദിമ ദൈവസഭയുടെ ഉപദേശം. എന്നാൽ ദൈവസഭയിലേക്ക് അപ്പോസ്തലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഈ ഉപദേശങ്ങളെല്ലാം ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു. ദൈവസഭ ഒരു ഓർഗനൈസേഷൻ സിസ്റ്റത്തിലേക്ക് മാറ്റപ്പെട്ടു. ഒരു എപ്പിസ്കോപ്പൽ ഹൈറാർക്കി അവിടെ വന്നു. രാജ്യവും സഭയും ഒന്നായിത്തീർന്നു. ദൈവസഭ എന്നത് ഒരു റിലീജിയനായി മാറിയപ്പോൾ അവിടെയാണ് വീണ്ടും പിശാചാണ് ഈ പറഞ്ഞിരിക്കുന്ന മാനുഷിക ഹൈറാർക്കിയൽ പുരോഹിത ശുശ്രൂഷ വീണ്ടും കൊണ്ടുവന്നു. ഞാൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അങ്ങനെ കാത്തലിക് സിസ്റ്റം വന്നു. അങ്ങനെ 6-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി പഴയ നിയമ പൌരോഹിത്യ മാർഗരീതിയിലേക്ക് തിരിച്ചുപോയി. ദൈവസഭയുടെ ഉപദേശം തെറ്റിക്കപ്പെട്ടു. അങ്ങനെ ഈ ഉപദേശങ്ങളെല്ലാം കാലാകാലങ്ങൾ മറന്നുപോയി. ദൈവസഭ ദൈവവചനം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ബൈബിൾ പോലും ലഭ്യമല്ലാതിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയി. 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും റിഫോർമേഷൻ ആരംഭിച്ചു. മാർട്ടിൻ ലൂതറിന്റെ സമയത്ത് ദൈവം ദൈവീക സത്യങ്ങളെ ദൈവസഭയിലേക്ക് റെസ്റ്റോർ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ നഷ്ടപ്പെട്ട സത്യങ്ങൾ ഓരോന്നോരോന്നായി റെസ്റ്റോർഡ് ചെയ്ത് വരുന്നതാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. എന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഈ റിഫോർമേഷൻ എല്ലാ സത്യങ്ങളെയും ഒരേ സമയം റെസ്റ്റോർ ചെയ്യുകയായിരുന്നില്ല, ഓരോ സത്യങ്ങളെ തിരിച്ചുകൊണ്ടുവരികയായിരുന്നു. അങ്ങനെ വിശ്വാസത്താലുള്ള നീതീകരണം മാർട്ടിൻ ലൂതറിൽ കൂടി ദൈവം റെസ്റ്റോർ ചെയ്തു. എങ്കിലും ഈ പറഞ്ഞ പൌരോഹിത്യവും ഈ പറഞ്ഞ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നിന്നു. ശിശുസ്നാനം അങ്ങനെ തന്നെ നിന്നു. ബാക്കിയുള്ള പൌരോഹിത്യ ശുശ്രൂഷകളും പുരോഹിതനും ജനങ്ങളും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ തന്നെ നിന്നു. ഇതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണം റെസ്റ്റോർ ചെയ്യപ്പെട്ടു. പക്ഷെ കാലാകാലങ്ങളിൽ ദൈവം ദൈവസഭകളിലേക്ക് ഓരോ സത്യങ്ങൾ റെസ്റ്റോർ ചെയ്തുകൊണ്ടേ. എന്നാൽ ഇന്ന് ദൈവസഭ ദൈവവചന പ്രകാരമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആദിമ ദൈവസഭയുടെ ഉപദേശം വെച്ചിട്ടാണ്. ആ ഉപദേശം വെച്ചിട്ട് എത്രമാത്രം വയലേറ്റഡ് ആയിരിക്കുന്നു, അത്രമാത്രം നമ്മൾ മാറിപ്പോയിരിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും യഥാർത്ഥമായി റെസ്റ്റോർഡ് ചെയ്യപ്പെടാത്ത മിക്ക ഒട്ടുമിക്ക സഭകളിലും റെസ്റ്റോർ ചെയ്യപ്പെടാത്ത ഒരു ദൈവീക സത്യമാണ് വിശ്വാസികളുടെ പുരോഹിത ശുശ്രൂഷ എന്നുള്ളത്, ഇൻക്ലൂഡിംഗ് അവർ ചർച്ച്. യഥാർത്ഥത്തിൽ റെസ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദൈവോനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ദൈവോനം പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തീരുമ്പോഴേക്കും അവൻ യഥാർത്ഥത്തിൽ ഒരു പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അവനെ അനോയിന്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞത്, ഇത് ഈ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം പല രൂപത്തിൽ പല ഭാവങ്ങളിൽ വേർപെട്ട സഭകളിലും നിലനിൽക്കും. ഇനി ഞാൻ ദൈവസഭയിലെ ഈ സിസ്റ്റത്തിലേക്ക് വരികയാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞത്? ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഓർഡറിലാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു എന്ന തലയാൽ നയിക്കപ്പെടുന്ന വിശ്വാസികൾ. അവിടെ പുരോഹിതൻ വിശ്വാസികൾ എന്നുള്ള വ്യത്യാസമില്ല, പാസ്റ്റർ വിശ്വാസികൾ എന്നുള്ള വ്യത്യാസവുമില്ല. വിശ്വാസികൾ അങ്ങനെ വ്യത്യാസമില്ല. പാസ്റ്റർ എന്നുള്ളൊരു ശുശ്രൂഷയുണ്ട്, അത് ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷകളെയും പോലെയുള്ളൊരു ശുശ്രൂഷയാണ്. അല്ലാതെ പുരോഹിതനെയും ജനത്തെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ശുശ്രൂഷയല്ല പാസ്റ്റർ എന്നുള്ള ശുശ്രൂഷ. അങ്ങനെയാണെങ്കിൽ ഒരു പേരുമാറ്റം നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനൊരു ഡിവിഷൻ ഇന്ന് ദൈവസഭകളിലുണ്ട്. അത് ദൈവവനപ്രകാരമുള്ളതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പിന്നീട് പോകാം. ഇപ്പോൾ ഞാൻ ആദ്യമേ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിനെപ്പറ്റിയൊക്കെ വ്യത്യാസം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിന്താക്കുഴപ്പം ഉണ്ടായിരിക്കാം. എന്നാൽ ഈ ഒരു ഡിവിഷൻ ദൈവവനപ്രകാരമുള്ളതല്ല. ദൈവവനപ്രകാരം എല്ലാവരും സഹോദരന്മാരും ശുശ്രൂഷകളിലും നിയമനങ്ങളിലും മാത്രമേ വ്യത്യാസമുള്ളൂ. അതാണ് എഫ് എസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഞാനൊരു കാർട്ടൂൺ കുറേ നാളും ഞാൻ ഇതിന് പറഞ്ഞാണെന്ന് തോന്നുന്നു. ഒരു കാർട്ടൂൺ ഇങ്ങനെ ഞാൻ വായിച്ചാണ്, വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാർട്ടൂൺ. ആ കാർട്ടൂൺ ഇങ്ങനെ ഒരു കൺവെൻഷൻ സ്റ്റേജാണ്. കൺവെൻഷൻ സ്റ്റേജിൽ മൈക്കിൽ കൂടി കൺവെൻഷൻ ആ നടത്തിപ്പുകാരൻ വിളിച്ചു പറയാണ്, ഈ മുമ്പിലിരിക്കുന്ന സീറ്റുകളൊക്കെ പാസ്റ്റർമാർക്കുള്ളതാണ്. ദൈവമക്കളാരും അത് കയറിയിരിക്കരുത്. കേട്ടോ, നിങ്ങൾക്കും ഫുള്ള് മനസ്സിലായി കാണത്തില്ല. മുമ്പിലത്തെ സീറ്റുകളൊക്കെ പാസ്റ്റർമാർക്കാണ്, ദൈവമക്കളും അത് കയറി ഇരുന്നേക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദൈവമക്കളും പാസ്റ്ററും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിൽ വിശ്വാസി പാസ്റ്റർ, പാസ്റ്റർ വിശ്വാസിയാണോ? അല്ലല്ലോ. പാസ്റ്റർ നിങ്ങൾ, ഞാൻ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാം. പാസ്റ്റർ എന്നുള്ളൊരു ശുശ്രൂഷയുണ്ട്, അത് ശുശ്രൂഷയാണ്. പല ശുശ്രൂഷകളെ പോലെ ഒരു ശുശ്രൂഷ. ആ വ്യക്തി വിശ്വാസിയാണ്, സഹോദരനാണ്, ടൈറ്റിലല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത് തിരിച്ചു വരട്ടെ. അപ്പോ ഒരു തലയുടെ കീഴിൽ, ഒരു ലീഡറിന്റെ കീഴിൽ, ഒരു തലയുടെ കീഴിൽ ഒരു ഓർഗാനിസം പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ്, ബോഡി ഓർഗാനിസമാണ് ദൈവസഭ. അല്ലാതെ ഹൈറാർക്കിയൽ ലീഡേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ സിസ്റ്റമല്ല. എന്നാൽ ഇത്, ഈ സത്യങ്ങൾ ദൈവസഭയിൽ റെസ്റ്റോർ ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ ഇത് സംഭവിക്കാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്നാമത്തെ കാരണം, ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ വ്യക്തികൾ യേശു ക്രിസ്തു എന്ന തലയുമായി ഡയറക്ട്ലി ബന്ധപ്പെടുകയും ആ തലയെന്നുള്ള ജീവനാൽ ഡെയിലി നയിക്കപ്പെടുകയും ചെയ്യാതെ വരുമ്പോൾ ആണ് ഈ സിസ്റ്റം മാറുന്നത്. നമുക്ക് ചില വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 11-13 വാക്യങ്ങൾ, 11-13 വരെയുള്ള വാക്യം. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ താഴേക്ക് അതിന്റെ 16-ാമത്തെ വാക്യം. വ്യാപാരത്തിനൊത്തോണം ശരീരം മുഴുവൻ യുക്തമായി ചേർന്നു ഏകീഭവിച്ചും, ദൈവസഭ എന്ന ശരീരത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ഏകീഭവിച്ചും ഓരോ അംഗത്തിനും അതത് വ്യാപാരത്തിനൊത്തോണം എന്ന് പറഞ്ഞാൽ ഓരോ അംഗത്തിനും അതതിന്റെ ശുശ്രൂഷയ്ക്കൊത്തവണ്ണം ഉദവി ലഭിക്കുന്നത്. ഇനി മലയാളം വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് ഈ ഉദവി എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ശക്തി ഓരോ അവയവത്തിന് അതതിന്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അതതിന്റെ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് ശക്തി ലഭിക്കേണ്ടതിന്. അത് പറഞ്ഞാൽ ഈ സന്ധികൾ വഴി ഇത് തലയുമായി ബന്ധപ്പെട്ട് തലയിൽ നിന്ന് ഒരു വ്യക്തി, ഇൻഡിവിജ്വൽ വ്യക്തികൾ ആത്മീയ വളർച്ച പ്രാപിക്കണം. ഇത് ഇൻഡിവിജ്വലായി ഒരു വ്യക്തി യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ, ദൈവസഭ വഴി, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വലിലെ ദൈവമായിട്ടുള്ള കണക്ഷനിൽ ജീവൻ പ്രാപിക്കുന്ന, ഉദവി പ്രാപിക്കുന്നതിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. അന്നേരം തലയായവനോട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞത്? തലയായവൻ നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചു, ഏകീഭവിച്ചു. അന്നേരം ചൈതന്യം എവിടുന്ന് വരുന്നേ? ഒരു വ്യക്തിക്ക് ചൈതന്യം എവിടുന്ന് വരുന്നേ? ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ ചൈതന്യം, അങ്ങനെ ഒരു വ്യക്തിയെ കാണുക, ചില ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും എന്തോ ബ്ലഡ് ഇല്ലല്ലോ എന്ന് പറയല്ലേ, എന്താ കാര്യം? ആ ചൈതന്യമൊന്നുമില്ല. അല്ലെ, ആ വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആ പ്രാർത്ഥിക്കുക, ഒരു ചൈതന്യവും ഇല്ല. ജീവനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനുണ്ട്. ഇങ്ങനൊന്നല്ല, ജഡത്തിന്റെ പ്രവൃത്തി വരുമ്പോൾ ഇവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആൾക്കാരാണ്. എന്നാൽ ചൈതന്യമില്ല, ആത്മീയ ചൈതന്യമില്ല. കാര്യം എന്താണ്? ആത്മീയ ചൈതന്യം പലർക്കും ഇല്ല. ഞാൻ ഇതിന്റെ ഫൗണ്ടേഷണൽ പ്രോബ്ലമാണ് പറയുന്നത്. ആത്മീയ ചൈതന്യമില്ലാത്തതിന്റെ കാരണം തലയായവരിൽ നിന്ന് ബന്ധത്തിൽ പ്രശ്നമുണ്ട്. ജീവൻ ഒരു വ്യക്തിയിലില്ല, ജീവൻ അവനില്ല. ജീവൻ പ്രാപിച്ച് ഏകീഭവിച്ച് ഇവൻ ജീവൻ പ്രാപിച്ച് വളരുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിക്ക് ചൈതന്യമില്ലാതെ വരുന്നു. അതൊരു ദൈവത്തിന്റെ ഉദ്ദേശം എല്ലാവരും ദൈവവുമായി ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കണമെന്നാണ്, അല്ലാതെ ഇടയ്ക്ക് ഒരു മധ്യസ്ഥൻ വഴി കണക്റ്റഡ് ആയിരിക്കണമെന്നല്ല, ഇല്ലെങ്കിൽ പാസ്റ്റർ വഴി കണക്റ്റഡ് ആയിരിക്കണമെന്നല്ല. എല്ലാവരും യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കണം. പൗലോസ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അരികത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിങ്ങളുടെ വിശ്വാസത്തിന് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ വിശ്വാസത്തിന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് കണക്ഷൻ അല്ല എന്നുള്ളതാണ് വ്യത്യാസം. അതുകൊണ്ട് പറഞ്ഞ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഇച്ഛിക്ക് ദൈവമല്ലോ നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്, പൗലോസ് അല്ല നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അന്നേരം ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചിലരുടെ ആത്മീയത ഇരിക്കുന്നത്.
അങ്ങനെയുള്ളവർ തലയുമായിട്ട് കണക്റ്റഡ് അല്ല. അവരെ ഡയറക്ട് ചെയ്യുന്നത് യേശു ക്രിസ്തു അല്ല. അവരുടെ ഡിസിഷൻസ് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരോ നയിക്കപ്പെടുന്നവരോ അല്ല. അവർ ജഡത്താൽ നയിക്കപ്പെടുന്നവരാണ്, ചൈതന്യമില്ലാത്തവരാണ്. അന്നേരം അങ്ങനെ ഇൻഡിവിജ്വലി ഒരു വ്യക്തിക്ക് പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് അവയവമായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ആ വ്യക്തിക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ പെർഫോമൻസ് മാത്രമേ കഴിയത്തുള്ളൂ. അന്നേരം ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരു വ്യക്തി യേശു ക്രിസ്തു എന്ന തലയുമായി കണക്റ്റഡ് ആവുകയും സന്ധികളാലും മഞ്ചകളാലും ആ വ്യക്തി ചൈതന്യം പ്രാപിക്കുകയും ആ വ്യക്തി ജീവൻ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ, ആ വ്യക്തിയിൽ ആദ്യമുണ്ടാകുന്നത് ആ ജീവന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ആ ജീവന്റെ ആദ്യത്തെ മാനിഫെസ്റ്റേഷൻ എന്താണെന്നറിയാമോ, സ്പിരിച്വൽ ഫ്രൂട്ട്സ് ആണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൽ ഉള്ള ഫലങ്ങൾ. ഗലാത്യലേഖനം 5:22 പറഞ്ഞിരിക്കുന്ന ഫലങ്ങളാണ്. ഇതാദ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാവും, ചൈതന്യമുണ്ടാവും, ആ വ്യക്തിയുടെ കുടുംബത്തിലുണ്ടാവും, മക്കളുടെയും ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാവും. ഇങ്ങനെ ചൈതന്യം പ്രാപിച്ച് ആ വ്യക്തി ആത്മാവിനെ നയിക്കപ്പെടുന്നവനും നടത്തപ്പെടുന്നവനുമാവും. അങ്ങനെ ചൈതന്യം പ്രാപിക്കുമ്പോൾ അവനിൽ ആത്മീയ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് പക്ഷേ ഗ്രാജുവേറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ ദൈവസഭയിൽ വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആഴ്ച കാര്യം നടന്ന വ്യക്തികൾ ദൈവസഭയിൽ വരുമ്പോൾ ആ വ്യക്തികൾ ആത്മാവിന്റെ വേറൊരു മാനിഫെസ്റ്റേഷൻ അവർക്കുണ്ടാവും. അതാണ് ദൈവസഭയിലെ ശുശ്രൂഷ. എന്തുകൊണ്ട് ഈ പൌരോഹിത്യ ശുശ്രൂഷ വിശ്വാസികൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല? രണ്ട് കാരണങ്ങൾ. ഒന്ന്, വിശ്വാസികൾ ദൈവവുമായിട്ടുള്ള കണക്ഷൻ പ്രശ്നമുണ്ട്. ഇവരേതെങ്കിലുമൊക്കെ വ്യക്തികളുമായി വഴിയാണ് ദൈവമായിട്ടുള്ള കണക്ഷൻ. ഇവരുടെ ദൈവമായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ മധ്യസ്ഥനുണ്ട്, ഒരു പുരോഹിതന്മാർ കാണും. ഇവരുടെ ഇടയിൽ ഇവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് നടുക്കുള്ള ഒരാൾ കാണും. ഇവരെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുനടക്കുന്ന ആൾക്കാർ കാണും. ഇവരുള്ളിടത്തോളം കാലം ഇവർ ദൈവമായിട്ടുള്ള കണക്ഷൻ തരത്തില്ല. ഇവരുടെ ഡിസിഷൻസ് പോലും മറ്റവരായിരിക്കും നിയന്ത്രിക്കുന്നത്. അതിനു പകരം ഒരു വ്യക്തി ദൈവവുമായിട്ടുള്ള കണക്ഷനിലേക്ക് വരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ ആ വ്യക്തി ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ ചൈതന്യം വരുന്നു, ആ വ്യക്തിയിൽ ജീവന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടായി, ആ വ്യക്തിയിൽ ആത്മീയ ഫലങ്ങൾ ഗ്രാജുവലി ഉണ്ടായിക്കൊണ്ട് വരുന്നു, അത് പുറത്തേക്ക് ഫലങ്ങളായി വരുന്നു. ഗലാത്യലേഖനം 5:22 പറഞ്ഞിരിക്കുന്ന പോലെ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയ, ഇങ്ങനെയുള്ള ഫലങ്ങൾ വരും. ഇതൊന്നും പുറത്തെ ആൾക്കാർക്ക് കാണാനായിട്ട് കഴിയത്തില്ല, കൂടെയുള്ള ആൾക്കാർക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള വ്യക്തികൾ അങ്ങനെ ഒരു ബന്ധത്തിൽ ആൾക്കാർ ജീവിക്കാത്തപ്പോൾ അവർക്കൊരു ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അത് ഒന്നാമത്തെ കാരണം. രണ്ട്, ഒരു റോങ് ടീച്ചിങ് അല്ലെങ്കിൽ റൈറ്റ് ടീച്ചിങ് ഇല്ലാത്തതുകൊണ്ട്. വിശ്വാസികൾ എല്ലാവരും പുരോഹിതന്മാരാണെന്നും അവർ പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടവരാണെന്നും, വൺ മാൻ ഷോയോ ടൂ മാൻ ഷോയോ ത്രീ മാൻ ഷോയോ അല്ല ദൈവസഭകളിൽ നടക്കേണ്ടത് എന്നുള്ള പ്രോപ്പർ അപ്പോസ്തോലിയ ഉപദേശം പഠിപ്പിക്കാത്തതുകൊണ്ടും അത് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടും, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ദൈവസഭകൾ യഥാർത്ഥത്തിൽ പെർഫോമൻസ് കേന്ദ്രങ്ങളായി മാറും. ഞാൻ പറയുന്നത് ദൈവാനുപ്രകാരമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ ആദിമസഭ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നതോടുകൂടി അവർ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന പുരോഹിതന്മാരായിരുന്നു എല്ലാവരും. എല്ലാവർക്കും പുരോഗതി ശുശ്രൂഷ ഉണ്ടായിരുന്നു. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, ആദ്യം തലയുമായിട്ടുള്ള ബന്ധത്തിൽ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ചൈതന്യമില്ലാത്തത്. അത് റെസ്റ്റോർ ആവാതെ നിങ്ങൾക്ക് ഒരു ശുശ്രൂഷയും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ റെസ്റ്റോർ ആവുന്ന വ്യക്തികൾ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ, ആത്മാവിന്റെ ഫലങ്ങൾ ഉളവായിക്കൊണ്ടിരിക്കുമ്പോൾ അവർ സഭയിൽ വരുമ്പോൾ അതിന്റെ വേറൊരു മാനിഫെസ്റ്റേഷനാണ് കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, ഇല്ലെങ്കിൽ ശുശ്രൂഷകളുടെ മാനിഫെസ്റ്റേഷൻ. അതും ദൈവം പറയുന്നത് അതും മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. നമുക്ക് വായിക്കാം കൊരിന്ത്യരതിന്റെ 12 അധ്യായം. ദൈവസഭയിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാലും നമ്മൾ ഈ ദൈവസഭയിൽ എങ്ങനെയാണ് എന്ന് നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയല്ല, ഇൻക്ലൂഡിംഗ് നമ്മുടെ സഭ ദൈവവചനപ്രകാരം അല്ല എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം അല്ലേ. ഒന്ന് കൊരിന്ത്യർ അതിന്റെ 12 അധ്യായത്തിലാണ് ഈ പറഞ്ഞ ദൈവസഭയെ ശരീരമായി പണിയപ്പെടുന്നതിന്റെ എല്ലാം കാര്യം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കാര്യം കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിന്റെ തുടക്കത്തിൽ പൗലോസ് പറയുകയാണ് അതിന്റെ 12 നാല് മുതലുള്ള വാക്യങ്ങൾ. അങ്ങനെ പറയുന്നത് കൃപാവരങ്ങൾ ദൈവസഭയിലുണ്ട്. കൃപാവരങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ കൃപാവരങ്ങൾ അല്ല, ഒരുപാട് കൃപാവരങ്ങളുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചാൽ മതി. കൃപാവരങ്ങളുണ്ട്, കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്. വായിച്ചു ആ ഒരേ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒരേ ജീവൻ, ഒരേ ആത്മാവ് പല പല ഫലങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ അതേ ഒരേ ആത്മാവ് പല പല കൃപാവരങ്ങൾ വ്യത്യസ്തമായി പല വ്യക്തികൾക്ക് കൊടുക്കുന്നു. ആത്മാവിന്റെ ഫലം ഒരു വ്യക്തിയിൽ തന്നെ എല്ലാം ഉണ്ടാവണമെങ്കിൽ കൃപാവരങ്ങൾ ഒരു വ്യക്തിയിൽ തന്നെ എല്ലാം ഉണ്ടാവുകയില്ല, അത് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ദൈവസഭയിലാണുള്ളത്. മനസ്സിലായി? ഓക്കെ, ഇനി വായിച്ചു. ശുശ്രൂഷകളുണ്ട്, ഒരേ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. വീര്യപ്രവർത്തികളുണ്ട്, ഒരേ കർത്താവാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് താഴേക്ക് വരികയാണ് അതിന്റെ ഏഴാമത്തെ വാക്യം. ഓരോരുത്തിന് ഒരുത്തനെന്നാണോ? ഒരുത്തന്റെ ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നോ? അങ്ങനെ അല്ല. ഓരോരുത്തിന് ആത്മാവ് പ്രകാശനം കൊടുക്കുന്നു. ഇത് ലൈഫ് ഫ്രൂട്ടായിട്ട് മാനിഫെസ്റ്റ് ചെയ്യല്ല, ഗിഫ്റ്റുകളായും ശുശ്രൂഷകളായും മാനിഫെസ്റ്റ് ചെയ്യാണ്. വായിച്ചോ. എന്നിട്ട് ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം, ഇവരല്ല എന്ത് പറഞ്ഞിരിക്കുന്നത്? ഒരുത്തിന് മറ്റൊരുത്തിന് മറ്റൊരുത്തിന് മറ്റൊരുത്തിന്. അന്നേരം ഇതെന്താ സംഭവം? ഒരാൾക്ക് തന്നെ പ്രവചനം, ഒരാൾക്ക് തന്നെ പ്രബോധനം, ഒരാൾക്ക് തന്നെ ടീച്ചിങ്, ഒരാൾക്ക് തന്നെ ഇടയ ശുശ്രൂഷ, ഒരാൾക്ക് തന്നെ ബാക്കിയുള്ളവരെല്ലാം ഇരുന്ന് കേൾക്കുക. പിന്നെ ഈ കസേര മാറ്റിയിടുകയും പിന്നെ പാത്രം കഴിയുമെന്നുള്ള ശുശ്രൂഷ ആയിരിക്കും. അങ്ങനെ അല്ല, ആത്മീയ ശുശ്രൂഷകളുടെ കാര്യം ഞാനീ പറഞ്ഞു. ടാലൻസിന്റെ പ്രദർശനവും അല്ല, ആത്മീയ ശുശ്രൂഷകൾ ദൈവസഭ. ഇതാണ് ദൈവസഭയുടെ ഓർഡർ. ഇത് ഒരേ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയാണ് പലരിൽ. ഒരു ഒരു ദൈവസഭയിൽ അവയവങ്ങൾ വർക്ക് ചെയ്യുകയാണ് അല്ലെ? അങ്ങനെ അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? ഇനി ഇത് എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യുകയാണ് അതിന്റെ 27-ാമത്തെ വാക്യം. ഇത് ഇതിന്റെ വീണ്ടും തുടരുന്നുണ്ട്. എനിക്ക് എല്ലാ വാക്കുകളും എടുക്കാനായിട്ട് സമയമില്ല, അതുകൊണ്ടാണ് ഞാനിത് വളരെ വിശദമായിട്ട് പറയേണ്ട വിഷയങ്ങളാണ്. അതിന്റെ 27-ാമത്തെ ഉള്ള വാക്യം. അന്നേരം നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്, ഓരോരുത്തൻ വെവ്വേറെയായി ഓരോ അവയവങ്ങളാണ്. എന്നിട്ട് അവിടെ ആ അവയവങ്ങളിൽ ചിലരെ ദൈവം ചിലതായി അപ്പോയിന്റ് ചെയ്യുന്നു, ചിലർക്ക് വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകൾ കൊടുക്കും. ഇനി ഇതെങ്ങനെയത് ദൈവസഭയിൽ വരുമ്പോൾ അത് പ്രകടിപ്പിക്കപ്പെടുന്നു എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം ദൈവവചനത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ളവർ കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെയാണോ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഒരുത്തിന് സങ്കീർത്തനം ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോരുത്തരും സങ്കീർത്തനം ഉണ്ടെന്നാണ്. സങ്കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർത്തന വായന അല്ല, സാംസ്, ആത്മീയ ഗീതങ്ങൾ. ആർക്കുണ്ട്? ഓരോരുത്തരുണ്ട്. ഒരാൾ തന്നെ ഇരുന്ന് പാട്ടുകൾ എടുക്കുക, പാട്ടുകൾ പാടുക, ബാക്കിയുള്ളവർ കൂടെ പാടുക അല്ല. ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശം കൊടുക്കുക. ഇതൊരു ബോഡി വർക്ക് നടക്കുന്നിടത്തേ നടക്കത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് പോലും ഇതാണെന്നറിയാതെ നമ്മളൊരു ഹൈറാർക്കിയൽ സിസ്റ്റം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോലും ഇത് മനസ്സിലാവത്തില്ല. ഇതിലൂടെ പറയുകയാണ്, ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്. ഓരോരുത്തരും ഒരുത്തൻ മാത്രമല്ല, ഉപദേശമുണ്ട്. ഉപദേഷ്ടാവ് ചിലപ്പോൾ ഒരുത്തനായിരിക്കും, ഒരു അപ്പോയിന്റ്മെന്റ് ആയിരിക്കാം. എന്നാൽ ഉപദേശം എല്ലാവർക്കുമുണ്ട്, ഓരോരുത്തരുണ്ട്. വായിച്ചോ. വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ആ സകലവും ചർച്ചിന്റെ ബിൽഡിങ്ങാനായിട്ട് നടക്കട്ടെ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടുത്തുള്ളൂ. പൗരോഹിത്യ ശുശ്രൂഷകൾ അവർ എക്സസൈസ് ചെയ്യപ്പെടുത്തുള്ളൂ. അവരെ ഒരു അവരവരുടെ ഫംഗ്ഷൻ എന്താണെന്ന്, ഇല്ലെങ്കിൽ വർഷങ്ങൾ 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 പുരോഹിതൻ ക്ലർജി രീതിയിൽ വിശ്വാസികൾ കേൾവിക്കാരായിട്ടിരിക്കും. ഇത് മാറ്റപ്പെടുകയില്ല. ദൈവവചനം ഇങ്ങനത്തെ സിസ്റ്റങ്ങൾ തെറ്റിക്കാതെ തകർക്കാതെ ഈ കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെയാണ് ദൈവസഭയിൽ നടക്കുന്നത്. ഓരോരുത്തർ അവരവരുടെ. ഇതൊന്നും ലീഡ് ചെയ്യാൻ ഒരാളുണ്ടെന്ന് പോലും അവിടെ പറയുന്നില്ല. നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ശുശ്രൂഷകൾ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ഒരു സിംഫണി, നിങ്ങൾ പാട്ട് കേട്ടുകഴിഞ്ഞാൽ ഒരു സിംഫണി, ഒരു ഓർക്കസ്ട്ര സിംഫണിയാണെന്ന് വെച്ചാൽ പല പല കാര്യങ്ങൾ, പല പല മ്യൂസിക്, എനിക്ക് മ്യൂസിക് വലിയ പിടിയില്ല എന്നാലും ഞാൻ പറയാണ്, ഒരാൾ വയലിൻ വായിക്കുന്നു, ഒരാൾ കീബോർഡ് വായിക്കുന്നു, ഒരാൾ ഓർഗൻ വായിക്കുന്നു, ഒരാൾ ഫ്ലൂട്ട് വായിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇതാരാണ് ഈ സിംഫണി നിയന്ത്രിക്കുന്നത്? നിയന്ത്രിക്കുന്ന ഒരു കണ്ടക്ടറാണ് അല്ലേ? അയാൾ ഇങ്ങനെ കൈ കാണിക്കുമ്പോഴത്തേക്കും ഓരോടത്തുനിന്ന് ഓരോ മ്യൂസിക്കിൽ വരുന്ന കാണും. ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്? ആ പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്. ഇനി ഒരാൾ ലീഡ് ചെയ്യാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ലീഡ് ചെയ്യുന്ന ആളുടെ പ്രഷർ കൊണ്ടല്ല ഇതൊന്നും നടക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയിൽ നടക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദൈവസഭയിൽ ഓട്ടോമാറ്റിക്കലി ആത്മാവിന്റെ പ്രകാശനം കൂടി വരുമ്പോഴുള്ള കാര്യം ഞാൻ പറയുന്നത്. കൂടി വരുമ്പോൾ ഓരോരുത്തരും ഇതൊക്കെ ഉണ്ടാവും. റോമലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, ആ ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരവയവത്തിന്റെ ഡോമിനേഷൻ അല്ല, ഒരു ശുശ്രൂഷ ഡോമിനേറ്റ് ചെയ്യുന്നതല്ല, പല പല അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല. സ്പിരിച്വൽ മിനിസ്റ്ററി ആണ്. എടുത്ത് വായിച്ചു. വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസനത്തോണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവൻ ഉപദേശത്തിൽ, പ്രബോധിക്കുന്നവൻ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തിന്. ഈ ഭരിക്കുക എന്ന് പറഞ്ഞ ഒരു ശുശ്രൂഷ മാത്രമാണ് അല്ലെ. ഷെപ്പേർഡിംഗ് ഈസ് വൺ മിനിസ്ട്രി, ബാക്കിയുള്ള എല്ലാ മിനിസ്ട്രിയും പോലെ. അല്ലാതെ ഡോമിനേറ്റ് ചെയ്യുന്ന വൺ മാൻ ഷോകളല്ല ദൈവസഭകൾ. അത് പൗരോഹിത്യ ശുശ്രൂഷയാണ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് എപ്പിസ്കോപ്പൽ സിസ്റ്റമാണ്. പേരൊക്കെ മാറിയെങ്കിലും ഈ പഴയ വീഞ്ഞ് തന്നെ പുതിയ തുരുത്തിയിൽ ഒഴിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതല്ല ദൈവസഭയിലെ ശുശ്രൂഷകൾ. ദൈവസഭ ശരി, ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ട്രൂത്തുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ പാടാണ്. അത് അതേപോലെ നമുക്ക് അതിനെപ്പറ്റി കാഴ്ചപ്പാടുണ്ടെങ്കിലും ഒക്കെ ഉണ്ട്. അതിന് ഞാൻ പറഞ്ഞത് ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. ഇങ്ങനെയാണ് ദൈവ സഭകൾ പണിയപ്പെടുന്നത്. ഇങ്ങനെ അങ്ങനെയുള്ള സഭകളിൽ ദൈവം ചില അപ്പോയിന്റ്മെന്റുകൾ കൊടുക്കണം. ആ അപ്പോയിന്റ്മെന്റിനെ പറ്റിയാണ് എഫ് എസ് സി ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത്. എഫ് എസ് സി ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ വീണ്ടും ഈ ഐക്യതയും, എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരു ശരീരമാണ്, ഒരേ ആത്മാവാണ്, ഒരേ വിശ്വാസമാണ്, വിശ്വാസികളും പാസ്റ്ററുമെന്നോ വിശ്വാസികളും പുരോഹിതനുമെന്നോ ഇങ്ങനെയുള്ള ഡിവിഷൻ ഇല്ല ഇല്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ട് ദൈവം പറയാണ്, എന്നാൽ ഇതെല്ലാം ഒന്നായിരിക്കുന്ന പോലെ തന്നെ. എന്നാൽ നമുക്ക് ഓരോരുത്തരും അതിന്റെ 7-ാമത്തെ വാക്യം വരും. ആ എല്ലാ എന്നിട്ട് പറയണം, താഴേക്ക് വരുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയണം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇതും നിയമനമാണ്. വിശ്വാസി എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഉയർന്ന് വേറൊരു സ്റ്റേജിലേക്ക് കയറുന്ന ടൈറ്റിലല്ല ഇതൊന്നും. ടൈറ്റിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ല ഇതൊന്നും. ഇത് ദൈവത്തിന്റെ നിയമനമാണ്. ദൈവം ചിലരെ നിയമിക്കുന്നു, ചിലർക്ക് ശുശ്രൂഷ കൊടുക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഇതെല്ലാം ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടുന്ന വേണ്ടും. ആത്മീയ ശുശ്രൂഷകൾ ആൾക്കാർ ചെയ്യാൻ വേണ്ടി അതിൽ താഴെ ഉപയോഗിക്കണം. അത് എല്ലാവരും നാം എല്ലാവരും വായിച്ചോ അതിന്റെ 17-ാമത്തെ, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനേക്കുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയും തികഞ്ഞ പുരുഷത്വവും പ്രാപിക്കുവോളം, ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കോ. എന്നാൽ എന്താണ് പറഞ്ഞത്? ക്രിസ്തുവിന്റെ ശരീരം ആത്മീയ വർധന വരണമെങ്കിൽ ഈ എല്ലാ ശുശ്രൂഷകളും ഒരുമിച്ച് പണിയപ്പെടുമ്പോൾ അന്യോന്യം ഓരോരുത്തർ എഡിഫൈ ചെയ്യപ്പെടുക. അന്യോന്യമാണ് പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ അന്യോന്യം പ്രബോധിപ്പിക്കുക. പ്രബോധനം എന്ന് പറയുന്ന എൻകറേജ്മെന്റ്. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞത് അടിസ്ഥാന പ്രശ്നം എവിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിസ്ഥാന പ്രശ്നം രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ഒരു വിശ്വാസിയും യേശു ക്രിസ്തു എന്ന തലയുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നമുണ്ട്. ആൾക്കാർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നവരല്ല. അവർ ലോകത്താലും ജഡത്താലും പണത്താലും ജഡീക ചിന്തകളാലും നയിക്കപ്പെടുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരിൽ കൂടി വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ജഡീകരായി തീരുമ്പോൾ അവർക്കൊരു ദൈവസഭയായിട്ട് ശരീരമായി പണിയപ്പെടാൻ കഴിയുകയില്ല. ശുശ്രൂഷകൾ ചിന്തിക്കുകയാണ്. രണ്ടിതിന് നമുക്കൊരു റോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കാം. റോങ് അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഹൈറാർക്കിയൽ സിസ്റ്റമായിരിക്കാം, നമ്മൾ ചെയ്തു പോരുന്ന സിസ്റ്റമായിരിക്കാം. എന്നാൽ ഇത് ദൈവവചന പ്രകാരമുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവസഭ വർക്ക് ചെയ്യേണ്ടത് ഒരു ശരീരമായും ഒരു പുരോഹിതന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷ കഴിക്കുന്ന പുരോഹിതന്മാർ. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അവൻ നമ്മളെ തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു. രക്തം കൊണ്ട് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരെല്ലാവരും ദൈവരാജ്യവും പുരോഹിതന്മാരുമാണ്. ഈ ഒരു കൺസെപ്റ്റ് പോലും ആൾക്കാർക്ക് നഷ്ടപ്പെട്ട് ഇന്ന് സഭകൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ പലരും തന്നെ സഭകൾ പെർഫോമൻസുകൾ മാത്രമായി തീരും. എന്നാൽ അതല്ല ആവേണ്ടത്. ശുശ്രൂഷകൾ ഓരോരുത്തരായിട്ട് നിൽക്കുമ്പോൾ ചർച്ച് മുഴുവനായിട്ടും ആത്മീയ വർധന ആവിക്കും. അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അതും ഗ്രാജുവലി ഉണ്ടാവേണ്ടതാണ്. എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ ഈ കാര്യങ്ങൾ തുടർന്ന് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം. എങ്കിലും ഞാനിതൊരു ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഒരു വ്യക്തി വീണ്ടെടുക്കപ്പെട്ടു, വീണ്ടും ജനിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ജീവനുള്ള കല്ലായി തീരുമ്പോൾ അവൻ ജീവനുള്ള ആലയത്തിന്റെ പണിയായി പണിയപ്പെടുകയും അവനൊരു രാജകീയ പുരോഹിതമായി ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കാനായിട്ട് ഉള്ള രാജകീയ പുരോഹിത വർഗമായിട്ട് അവൻ അഭിഷേകം ചെയ്യപ്പെടുകയും അവൻ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യപ്പെടുക. എന്നാൽ പലരും ശുശ്രൂഷകൾ ചെയ്യുന്നതിന് പകരം വർഷങ്ങൾ കേൾവിക്കാരായിട്ട് മാത്രം ഇരിക്കുന്നു. കൊരിന്തലേനം വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് പറയുന്നുണ്ട് എല്ലാവരും ശരിയാണെങ്കിൽ പിന്നെ ശരീരം എന്തിവിടെ? ഈ ശരീരം എന്നങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ. അപ്പോൾ ശരീരത്തിന്റെ പ്രവൃത്തി കൂടി വരുമ്പോൾ മാത്രമല്ല ഇൻഡിവിജ്വലി ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ദൈവസഭയുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം വരും.
ലോകം കീഴ്മേ മറിഞ്ഞാലും ഭയം തിരമറിഞ്ഞാലും സന്ദേശം പാടുമേ ജയഗീതം ആയുസ്സിൻ നാളല്ല യേശുവിൻ മഹാസ്നേഹം എന്നുടേ നിത്യാനന്ദം.